The Function of Criticism at the Present Time is an essay which was published by Matthew Arnold in his collection, First Collection of Critical Writing, Essays in Criticism, in 1865. The essay deals with Arnold's interpretation of criticism and his critique of writers who write politically or religiously biased literature, thus narrowing its scope. So you might have got an idea of what it is. So it is about writers who are biased, and biased to which ideology, politically, it might be a political bias or a religious bias, and they are actually narrowing down their scope of writing. He starts the essay by saying, I quote, "Of the literature of France and Germany, as of the intellect of Europe in general, the main effort for now many years has been a critical effort. The endeavor in all branches of knowledge, theology, philosophy, history, art, science, to see the object as in itself it really is." And adds, "False and malicious criticism had better never been made." So this is an argument between idea versus reality. So he also recalls the fact that there is great need and importance of criticism in English literature. However, the general opinion was that creative effort of the human spirit is far superior to the critical effort. പണ്ടുണ്ടായിരുന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫേർട്ടാണ് ഏറ്റവും ഉന്നതം. അല്ലെങ്കിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്രിയേറ്റിവിറ്റി വേഴ്സസ് ക്രിറ്റിസിസം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാലൻറ്റ്, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അപ്പർ പെഡസ്റ്റലിൽ നിന്നിരുന്നത് ക്രിയേറ്റിവിറ്റി ആയിരുന്നു. അപ്പോൾ ആ ഒരു വിചാരം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ അർണോള് തിരുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെയാണ്, ക്രിറ്റിസിസം ഇസ് ഇൻ നോ വേ ഫാർ ബിഹൈൻഡ്, അല്ലെങ്കിൽ ഒരു രീതിയിലും താഴെ ആവേണ്ട ഒരു സാധനമല്ല ക്രിറ്റിസിസം എന്നാണ് അർണോൾഡ് പറഞ്ഞു വരുന്നത്. ഈവൻ വേർഡ്സ്വർത്ത്, ഹും അർണോൾഡ് അഡ്മയർഡ് എ ലോട്ട്, സ്പോക്ക് ഡിസ്പാരിംഗ്ലി ഓഫ് ക്രിറ്റിസിസം ആൻഡ് സെഡ് ദാറ്റ് ദ ക്രിട്ടിക് കുഡ് നോട്ട് ഹാവ് എ സെൻസിറ്റിവിറ്റി ഫൈൻ ഇനഫ് ടു അപ്രീഷിയേറ്റ് ദ ഫൈനർ ഇൻഫ്ലുവൻസസ് ഓഫ് ജെനുവിൻ പോയട്രി. വേർഡ്സ്വർത്ത് പോലും അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത്, ദ ടൈം സ്പെൻഡ് ഓൺ റൈറ്റിംഗ് എ ക്രിട്ടിക് വാസ് ബെറ്റർ സ്പെൻഡ് ഓൺ ഒറിജിനൽ കോമ്പസിഷൻസ്. ഇറ്റ് ഇസ് ബിക്കോസ് എ ഫോൾസ് ഓർ മലീഷ്യസ് ക്രിട്ടിക് വുഡ് ഡു മച്ച് ഹാം, ബട്ട് ആൻ ഒറിജിനൽ കോമ്പസിഷൻ, ഹൗ എവർ ഡൾ ഇറ്റ് മൈറ്റ് ബി, വുഡ് ഡു നോ ഹാം. അപ്പോൾ വേർഡ്സ്വർത്ത് ഈ ഒരു ഒപ്പീനിയൻ കൊണ്ടുവരാനുള്ള കാരണം ഇതാണ്. അതായത് ഏറ്റവും മലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്, അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ക്രിട്ടിക്, ഒരു സമൂഹത്തിനിട്ട് ഒരു കോമ്പസിഷനിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭയങ്കര ഉപദ്രവമായിരിക്കും ചെയ്യുന്നത്. നേരെ മറിച്ച് എത്ര മോശപ്പെട്ട വർക്ക് ആണെങ്കിൽ പോലും ഇറ്റ് വോണ്ട് ഡു ദാറ്റ് മച്ച് ഹാം എന്നാണ് വേർഡ്സ്വർത്ത് ബിലീവ് ചെയ്തിരുന്നത്. Arnold thinks that if a person is genuinely interested in criticism, then he shall not spend time in the field of creative effort for which he has no aptitude. Criticism inath interest ulla genuine ait interest ulla oru aal aanengil orikkalum creativity allengil creativity ku vendi time spend cheyilla ennaanu parayunnathu. And he agrees to the view that critical activity may be a lower faculty than creativity. So according to the society parayna anusarichu idu thammil oru gradation undayirikkam, but he is also against malicious criticism. Arnold explains the basic task of any critic. According to him, a critic must perceive any object, that is work, any work of literature, as it is, without thinking about the other condition. അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ആ വർക്കിനെ അതേ രീതിയിൽ കാണണം. Thus for him, the text should be the whole, and a critic should never take the help of any other text for its explanation. So the text should be considered as it is. There should not be any secondary material or secondary assistance for understanding the text. And another viewpoint that he expresses is against the false criticism, which I already talked about. Arnold also believes that the creator of a text is greater than its critic, because it's a quotation from the work, "Creative activity is the true function of man. However, it is the critic who draws the true meaning of that particular work of literature. ഇപ്പോൾ ക്രിയേറ്റീവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉന്നതമാണ് എന്ന് പറയുമ്പോൾ പോലും അതിന് കൂടെ ക്രിട്ടീക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ക്രിട്ടീക് ഹു ബ്രിങ്സ് അബൌട്ട് ദ ട്രൂ മീനിങ് ഓഫ് എ പർട്ടിക്കുലർ വർക്ക്. A creative artist works with certain elements and certain materials. In the case of literature, the material might be ideas that are used, that are represented in the literature. If there is a lack in this material, if there is a lack of ideas, then the creative work is not possible. So there may be a period when there is lack of the lack of fresh and current ideas, fresh and new ideas. However, the ideas are not discovered by the literary artist, but it is the business of a philosopher. So the duty of a literary writer or literary artist, literary genius, is to synthesize the ideas. It is not his duty to analyze or discover new ideas. He just has to synthesize the ideas and expose the ideas. He might be inspired by certain intellectual and spiritual atmosphere and ideas, and he might get ideas like that, and he presents them in the most effective and attractive combinations. So it is the creativity of the writer which helps him to present the ideas in a different way, in the most attractive way. And here Arnold makes a very important statement. He says that for the creation of a great piece of literature, two factors are needed. Two factors should combine: the power of the man and the power of the moment. So it's a man and the moment combination. As I already mentioned, creative activity is possible only with the help of fresh ideas and a suitable intellectual environment. And it is the function of criticism to create such an atmosphere and a current of ideas. He thinks that a critic should have a wide knowledge, not merely of literature but of everything under the sun, and it is this particular knowledge which helps him to create an intellectual environment in which an artist can flourish. So from all these things that we discussed so far, we get to know that criticism is the can prepare the ground for creativity to be successful. ഒരു preparatory വർക്കാണ് criticism ഇവിടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Again, coming to a poet also needs to be knowledgeable. He also needs to have knowledge of the world and of the human life. If he wants to produce a significant work, and this requires a great deal of critical effort. So how do we get such knowledge? It can be got by reading books, but Arnold thinks that it is best acquired from the current of ideas as they exist. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഇതിനെ ഇമ്പൈവ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അതാണ് ബെസ്റ്റ് വേ എന്നാണ് അർണോൾഡ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഹി ടോക്സ് അബൌട്ട് ദ ഔട്ട്ബേസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഡ്യൂറിങ് ദ ടൈം ഓഫ് ഷേക്സ്പിയർ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇൻ ഗ്രീസ് ഡ്യൂറിങ് പിൻഡാസ് ടൈം. സോ ദീസ് ആർ ദ ടു times where there was much creativity in literature. In both these ages, the society was actually saturated with fresh and new ideas, and this intellectual atmosphere helped the creative activity of many of the writers. This atmosphere was cultivated by the men of culture and free thought. And he compares Goethe's works with Byron's. Goethe's works were so famous and had so much of enduring qualities, whereas Byron's does not have, even though both of them were immensely talented. So the atmosphere in which a writer writes is also important. After discussing all these points, he goes on to speak about the essential qualities of criticism. Criticism, as Arnold says, should follow the path of disinterestedness. So just concentrate on the word disinterestedness. According to him, a critic must maintain a position of disinterestedness, that is, keeping away or keeping aloof from the practical view of things in order to know the best that is known and thought in the world, and in its turn, making this known to create a current of true and fresh ideas. So what he means by this is that criticism must be a free play of the mind on all subjects which it touches. It should reject any ulterior or political or practical considerations which might make it biased. So it should avoid, a critic should avoid each and every way in which he can be biased. So he explains the task of a critic in a threefold way. First, a critic must know about the life and world before writing anything and see things as they are. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, അതായത് എങ്ങനെയാണോ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവ് ക്രിട്ടിക്കിനുണ്ടാവണം. സെക്കൻഡ്, ഹി ഷുഡ് പ്രൊമോട്ട് ഹിസ് ഐഡിയാസ് ടു അതേഴ്സ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് ഐഡിയാസ് പ്രിവെയിൽ ഇൻ ദ സൊസൈറ്റി. ഹി ഷുഡ് ബി ഏബിൾ ടു സ്പ്രെഡ് ദ ഐഡിയാസ് ആൻഡ് ഹെൽപ്പ് ദ ബെസ്റ്റ് ഐഡിയ ടു പ്രിവെയിൽ ഇൻ ദ സൊസൈറ്റി. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ പ്രിവെയിൽ ചെയ്യാൻ സമ്മതിക്കണം അല്ലെങ്കിൽ അനുവദിക്കണം. The third fact about a critique is that he must create an atmosphere for the creation of the genius of future by promoting these noble, honest and true ideas. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ക്രിയേറ്റീവ് വർക്ക് നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ചുമതല കൂടി ക്രിട്ടിക്കിനുണ്ട്. He also talks about the contemporary critical scenario. He thinks that the disinterested search for knowledge and the bringing about of a current bringing about of ideas, fresh ideas, was lacking in contemporary criticism. Practical considerations weighed heavily and guided the criticism. In Arnold's own words, it goes like this: our organs of criticism are organs of men and parties having practical ends to serve, and with them those practical ends are the first thing and the play of mind second. So much play of mind as is compatible with the prosecution of this practical end is all that is wanted. So here he means that the critics of the day did not give much importance to the play of mind. They were biased due to many practical reasons. He finds it reassuring that an era of penance following the bloody revolution had made England more receptive to ideas from outside. The epoch of concentration was giving way to the epoch of expansion. One more reason that gave the Englishmen more ideas and more time for leisure was the അഡ്വാൻസ്മെൻ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഇംഗ്ലണ്ട് കുറച്ച് റിസെപ്റ്റീവായി, പുതിയ പുതിയ ഐഡിയാസ് പുറത്തുനിന്ന് വരുമ്പോൾ റിസെപ്റ്റീവായി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഐഡിയാസ് ഉണ്ടാവാനുള്ള വേറൊരു റീസണാണ് പറഞ്ഞത്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. ഹി തിങ്ക്സ് ദാറ്റ് ഇൻസ്റ്റൻസസ് ഓഫ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വുഡ് പ്രൂവ് വെരി ഹാംഫുൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ദ നേഷൻ. ആൻഡ് ടു explain this, he quotes the speeches of two members of the parliament, Adderley and Roebuck. Arnold disapproves strongly of such complacency because while these speakers made hollow comments about and claims about the superiority, there were newspapers which reported about child murders and also about poverty. Arnold thinks that the critics should have brought the radically contrasting aspects of the contemporary times to shake man out of the complacency. The critiques of he has actually cited did not bring the society's problems to the forefront. Only when this happens can the human spirit take a step forward towards perfection. So criticism thus had a great function. Now he is coming to the function of criticism: to bring the best ideas and knowledge of the world to everybody. ഇത്രയും പറഞ്ഞതിനെല്ലാം സമ്മറൈസ് ചെയ്യണം. എന്താണ് ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസം? ആ ടൈറ്റിലിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ടു ബ്രിങ് ദ ബെസ്റ്റ് ഐഡിയാസ് ആൻഡ് നോളജ് ഓഫ് ദ വേൾഡ് ടു എവ്രിബഡി, എല്ലാവരിലേക്കും ഏറ്റവും നല്ല ഐഡിയാസിനെയും അറിവിനെയും എത്തിക്കുക. ആൻഡ് ടേക്ക് മാൻ ടുവേർഡ്സ് പെർഫെക്ഷൻ ബൈ മേക്കിംഗ് ഹിം റിയലൈസ് ദ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആൻഡ് പെർഫെക്റ്റ് and thus conscious of his own imperfections. So, making man realize the beautiful and perfect aspects of life, and also making him realize about his own imperfections. In this way, criticism is actually opening up the horizon of man to mentally and spiritually a new world. So, according to Arnold, a critic should be an educator and a guardian of the public opinions and a propagator of the best ideas. Appo critiquinu oru social aayittulla oru role undu ennaanu Arnold ivide paranju varunnathu. Defining criticism as a disinterested endeavor to learn and propagate the best that is known and thought in this world, and thus to establish a current of fresh and true ideas. ഈ ഒരു quotation നമ്മൾ പല പ്രാവശ്യം ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു quotation ആണ്. അപ്പോൾ ഈ ഒരു quotationനെ ബേസ് ചെയ്തിട്ടാണ് ക്രിട്ടീക്കിൻ്റെ ഡ്യൂട്ടി നേരത്തെ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ടു ഹാൻഡ് ഓവർ ദ ഐഡിയാസ് ടു ദ വേൾഡ് ആൻഡ് ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഫോർ എ ക്രിയേറ്റീവ് ജീനിയസ് ടു വർക്ക്. ഇത്രയും കാര്യങ്ങൾ ഒരു ക്രിട്ടീക്കിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെയാണ്, ക്രിട്ടീക്ക് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.